നമസ്കാരം, ശ്രീ ടോം ജോർജ്. മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ അഥവാ MAV എന്ന് പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ളത്. MAV തുടങ്ങിയിട്ട് 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷം ആദ്യം സിഡ്നി മലയാളി അസോസിയേഷന്റെ 40-ാം വാർഷികത്തിന്റെ ഭാഗമായി SBS മലയാളം ഒരു പരിപാടി നൽകിയിരുന്നു. അതുപോലെ MAV തുടക്കം എങ്ങനെയായിരുന്നു എന്നറിയാൻ എനിക്ക് തോന്നുന്നു പലർക്കും, പ്രത്യേകിച്ചും പുതിയ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എങ്ങനെയാണ് MAV രൂപീകരിച്ചത്, അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
40 വർഷം മുമ്പ് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. ഞങ്ങള് ഒരു 6 ഡസൻ മലയാളി ഫാമിലീസ് ഒരു ഗെറ്റ് ടുഗദർ നമ്മുടെ സൂവിന് മുൻപിലുള്ള ഗാർഡന് വെച്ചുണ്ടായി. അവിടെ വെച്ച് എല്ലാരും പറഞ്ഞു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ എന്താ, അതിനെ പിന്തുടർന്നാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ മലയാളി അസോസിയേഷന് ഇനീഷ്യൽ തിങ്കിങ് വന്നു. ആദ്യമായിട്ട് ഓണം അങ്ങനെ കോമൺ ആയിട്ട്, അതിനു മുമ്പ് ഞങ്ങൾ ഓണം നടത്തും പക്ഷെ ഏതെങ്കിലും ഒരു വീട്ടിൽ. അത് കഴിഞ്ഞ് ആ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഒരു പ്ലേസ് റെന്റ് ചെയ്ത് ഓണം നടത്തി. അതാണ് ബിഗിനിങ്. അന്ന് തുടങ്ങുന്ന സമയത്ത് മേ ബി മാക്സിമം 20 ഫാമിലീസേ ഉണ്ടായിരുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ ഈ 20 ഫാമിലീസ് ഉണ്ടായിരുന്നതിൽ എല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു?
ആ അറിയായിരുന്നു. അത് നമ്മള് അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഒരു മലയാളി വന്നെന്ന് അറിഞ്ഞാൽ എല്ലാരും ഓടിയെത്തും കാണാൻ. അങ്ങനെ ഫ്രണ്ട്സ് ആയോ, അങ്ങനെ നമ്മള് ദേ വിൽ കം ഇൻ ടു ദാറ്റ് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി. ഒരാളിപ്പം എവിടെ വന്നെന്ന് അറിയത്തില്ല. ഞാനൊക്കെ സിഡ്നി വരെ പോയി ആളിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ആളില്ലാത്ത സമയമല്ലേ, അപ്പം പോയി കാണും. ഒരാൾ വന്നെന്ന് ആരേലും പറയും, അവരെ പോയി കാണും. അവർ പോയി അവരെ നമ്മുടെ വീട്ടിൽ വിളിക്കും, ഒരു ഡിന്നർ ഓർഗനൈസ് ചെയ്യും. മേബി 3-4 ഫാമിലി ഒരുമിച്ച് കൂടുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയത്. ആ സ്നേഹബന്ധത്തിൽ ബിൽഡ് ചെയ്തതാണ് മലയാളി അസോസിയേഷൻ. അതാണ് അന്നത്തെ ചരിത്രം.
താങ്കൾ ആദ്യം സൂചിപ്പിച്ചു ഓണമാണെന്ന് ആദ്യം നടത്തിയ പരിപാടി എന്ന്. അപ്പൊ എങ്ങനെയാണ് അന്ന് ഓണം സംഘടിപ്പിച്ചത്? കാരണം ആലോചിച്ച് നോക്കിയാല് ഇപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് കിട്ടും. അന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോഴ്സുകൾ വളരെ കുറവാണ്, മലയാളികൾ നടത്തുന്ന സ്റ്റോറുകൾ കുറവാണ്. അപ്പൊ നമുക്ക് വാഴയില അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്ത്?
അന്നത്തെ ഗ്രൂപ്പില് ലേഡീസ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു മിനി ഉണ്ടാക്കി ഓരോരുത്തർക്കും കുക്ക് ചെയ്യേണ്ട ഐറ്റം. അപ്പൊ ആ കുക്ക് ചെയ്യേണ്ട ഐറ്റം അവർ എക്സ്പെർട്ട് ആണെന്നല്ലേ അവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഒരാളിപ്പം ഉദാഹരണമായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്, അപ്പൊ ഇഞ്ചിക്കറി അതിൻ്റെ അകത്തിരിക്കുന്ന ആർക്ക് നല്ലോണം വെക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. അപ്പൊ ഇഞ്ചി പച്ച ഇഞ്ചി കിട്ടാൻ വലിയ പ്രയാസമാണ്, എങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് ആ സോസ് കണ്ടുപിടിച്ച് അന്ന് ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ റൈസൊക്കെ അന്ന് വരുന്നത് 500 ഗ്രാം പ്ലാസ്റ്റിക് ബാഗിലാണ്. ഞങ്ങള് പല കറിപ്പൊടികളും ഒക്കെ സിഡ്നിയില് ഇസി മോസസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ പോയാൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ആരേലും പോവും, കാർ ബോട്ട് നിറച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. പിന്നാണ് ഇവിടെ ഇന്ത്യൻ കടകളൊക്കെ വന്നത്. അപ്പം സാധനങ്ങൾ ഒട്ടുമുക്കാലും കിട്ടാൻ തുടങ്ങി. ഇപ്പൊ കിട്ടുന്ന പോലെ എല്ലാം കിട്ടത്തില്ല, എങ്കിലും കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുക. ഇലയൊന്നുമില്ല, ഇലയൊക്കെ വരാൻ തുടങ്ങിയത് 1980 ആയ പിന്നെ 81 തോന്നുന്നു. ഞാൻ ഒരു വർഷം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നാട്ടിൽ ചെന്നപ്പോ ഇത് കണ്ടു ചെയ്യല. അന്ന് ഞാൻ ഒരു 1000 ഇല അവിടുന്ന് വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് ആ വർഷത്തെ ഓണത്തിന് അത് ആദ്യമായിട്ട് ചെയ്തു. പക്ഷേ ഞങ്ങള് ന്യൂസ് ലെറ്റർ ഇട്ടപ്പോ എല്ലാവർക്കും ആദിശയം ഇങ്ങനെ ഈ ഇലക്കകത്ത് കൊടുക്കുന്നു. അത് കാണാനായിട്ട് തന്നെ ഒരു നല്ല സംഘം ആൾക്കാർ വന്നു. കാരണം സംതിങ് ന്യൂ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പേപ്പർ പ്ലാസ്റ്റിക് കോട്ടഡാണ് ഈ പരിപാടി എന്നുള്ളത്. പക്ഷേ സംഗതി വന്നു കഴിഞ്ഞപ്പം നല്ല തകർപ്പനായിരുന്നു. ഇല കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മതിയല്ലേ.
ഓണത്തിനൊക്കെ
ആദ്യ സ്റ്റേജിലൊക്കെ ഒരു 6-7 പ്രോഗ്രാം, ഒരു 2 മണിക്കൂറിനകം നിൽക്കുന്ന പ്രോഗ്രാം. അവസാനം വന്ന പ്രോഗ്രാമുകളൊക്കെ 2-3 മണിക്കൂർ നിന്നിട്ടും തീരാത്ത പ്രോഗ്രാം ഉണ്ട്. 1981 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് 3 മണിക്കായിട്ട് വെളുത്തിനെ 3 മണിക്കായിട്ടാണ് തീർന്നത്. അത്രയ്ക്ക് ആൾക്കാര്. പക്ഷേ ആൾക്കാര് ഇൻട്രസ്റ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരോട് പോവാ വേണ്ട ഒക്കത്തില്ലെന്ന് പറയാനപ്പോ. അപ്പൊ അങ്ങനെ 3 മണി വരെ നിന്ന പ്രോഗ്രാം ഉണ്ട്.
പിന്നെ നോക്കുകയാണെങ്കിൽ അന്ന് ഈ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ഫോം ചെയ്യുന്ന സമയത്ത് തമിഴ് തെലുങ്ക് അസോസിയേഷനുകളൊക്കെ നിലവിലുണ്ടോ?
അന്ന് ഒരുപാടില്ല, ഞങ്ങൾ നാലോ അഞ്ചോ അസോസിയേഷനേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മഹാരാഷ്ട്ര മണ്ഡൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് മഹാരാഷ്ട്രക്കാരുടെ. പിന്നെ ഗ്രൂപ്പായിട്ട് ഒറിജിനലി വന്നത് ഓസ്ട്രേലിയ ഇന്ത്യ സൊസൈറ്റിയാണ്. എല്ലാവരെയും ഒരു അംബ്രല ബോഡി പോലെ അവർ നിന്ന് അതിൻ്റെ അകത്ത് പലരും മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ മലയാളി അസോസിയേഷൻ വാസ് വൺ ഓഫ് ദ സിംഗിൾ യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. നമ്മൾ സ്വന്തമായിട്ട് മലയാളി അസോസിയേഷൻ, അപ്പൊ അവർക്ക് നമ്മളോട് അവരോട് ചേരണം വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞ് ഞങ്ങൾ വരുന്ന പലരും നമ്മുടെ നിങ്ങളുടെ മെമ്പറാണ്, പക്ഷേ മലയാളി അസോസിയേഷൻ സ്റ്റാൻഡ് ഫോർ മലയാളി കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് അവർ ലാംഗ്വേജ്. അതുകൊണ്ട് ഞങ്ങൾ മറ്റാരുടെയും കൂടെ കൂടുന്നില്ല. ഞങ്ങൾ ഓണവും എന്തോ ഞങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം നമ്മൾ തന്നെ നടത്തും, അതിന് കുറച്ചാൾ മതി. ആ വിധത്തിലാണ് മൂവ് ചെയ്ത്. അതിൽ ഇച്ചിരി ഫ്രിക്ഷനൊക്കെ ഈ അസോസിയേഷൻസ് തമ്മിലുണ്ടായി, പക്ഷേ സർവൈവ്ഡ്.
ഇന്നിപ്പോ പരിപാടികൾ നടത്തുമ്പോൾ കൂടുതലും പബ്ലിസിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുന്നത് കുറച്ചുകൂടെ ഈസിയാണ്. എങ്ങനെയാ ഇത് മറ്റുള്ളവരെ അറിയിച്ചോണ്ടിരുന്നത്?
അന്ന് ആദ്യകാലങ്ങളിൽ നമ്മൾ വിളിച്ച് പേഴ്സണലായിട്ട് വർത്തമാനം പറയുന്നു, അങ്ങനെ നമ്മൾ ആ പേഴ്സണൽ ടച്ച് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ന്യൂസ് ലെറ്റർ വായിക്കും. ഈവൻ ഏർലി സ്റ്റേജ് വി യൂസ്ഡ് ടു സെൻഡ് ദി ന്യൂസ് ലെറ്റർ.
ഓക്കെ. ഇപ്പം അന്നെന്ന് പറഞ്ഞ മലയാളികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത് നാട്ടിൽ നിന്ന് തന്നെയാണോ, അതായത് കേരളത്തിൽ നിന്ന് തന്നെയാണോ, അതോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നായിരുന്നോ കൂടുതൽ മലയാളികൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്നത്?
മിക്കവാറും നമ്മുടെ ആൾക്കാർ എവിടൊക്കെ അന്ന് പോയിട്ടുണ്ടോ, ആരൊക്കെ ഇത് കേട്ടിട്ടുണ്ടോ, ഇങ്ങോട്ട് ആളിനെ എടുക്കുന്നു, അവരെല്ലാം അപ്ലൈ ചെയ്ത് വന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കെനിയ, യുഗാണ്ട, അവിടെ നിന്നൊക്കെ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സിംഗപ്പൂര്, മലേഷ്യ, എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഉള്ള ഗ്രൂപ്പിൽ തന്നെ യു ക്യാൻ സീ ദോസ് പീപ്പിൾ, അവര് അന്ന് മൈഗ്രേറ്റ് ചെയ്തവര് തന്നെ ഇപ്പോഴും ഉണ്ട്.
ഓക്കെ. ഇപ്പൊ മെൽബണെ അപേക്ഷിച്ച് സിഡ്നിയിലെ അല്പം കൂടി എനിക്ക് തോന്നുന്നു ചൂട് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് തണുപ്പുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് മെൽബണിലേക്ക് കൂടുതൽ മലയാളികൾ എത്തിച്ചേരാനുണ്ടായ കാരണം?
അന്നത്തെ കാലത്ത് സിഡ്നി ഇപ്പോഴും സെയിം ആണല്ലോ, കോസ്റ്റ് ഓഫ് ലിവിങ് സിഡ്നി കൂടുതലാണ്. അതുപോലെ തന്നെ സിഡ്നി ഒരു സോർട്ട് നമ്മുടെ മെൽബണിന്റെ അത്രയും ഒരു ഓർഗനൈസ്ഡ് സിറ്റി അല്ല റോഡ് വൈസ്. അപ്പൊ മനുഷ്യർ അതൊക്കെ നോക്കുവേ, അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും കാണും. എനിക്ക് തോന്നുന്നു മേജറായിട്ടുള്ളത് മനുഷ്യന്റെ ഫ്രണ്ട്ഷിപ്പാണ്. ആരെങ്കിലും ഇവിടെ മെൽബണിൽ അറിയാമെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി കം ആൻഡ് ലാൻഡ് ഹിയർ ഇൻ മെൽബൺ. അതുപോലെ തന്നെ സിഡ്നിയിൽ ആരെങ്കിലും അറിയാമെങ്കിൽ ദേ പ്രോബബ്ലി വിൽ ലാൻഡ് ഇൻ സിഡ്നി.
മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ഫോം ചെയ്ത സമയത്ത് ആരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്?
ആദ്യത്തെ ഫോമൽ പ്രസിഡന്റ് ജോൺ, എ പി ജോൺ. ഇപ്പൊ സ്ഥലത്തില്ല, പുള്ളിക്കാരനെ തിരിച്ചു നാട്ടിൽ പോയി. പുള്ളി ഒരു ജോലിക്കായിട്ട് വന്നിട്ട് പീരീഡ് കഴിഞ്ഞ് തിരിച്ചുപോയി. അത് കഴിഞ്ഞത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. ആദ്യം മുതലേ തന്നെ ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കി, ഫോർമലായിട്ടുള്ള ഇലക്ഷനും ഫോർമലായിട്ടുള്ള ഓഫീസ് ബെയറേഴ്സും എല്ലാം ഓർഗനൈസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. കാരണം എല്ലാം ഒട്ടുമുക്കാലും ആൾക്കാർ വെൽ എഡ്യൂക്കേറ്റഡ്, എന്തെയ്നോ ഹൗ ടു ഫോം എ അസോസിയേഷൻ. സോ ദേർ വാസ് നോ പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫോളോയിങ് ദ റൂൾസ്. അപ്പൊ ആ റൂൾ അനുസരിച്ച് അന്നും മുതലേ അങ്ങനെയാണ് പോയത്. അപ്പം ജി എമ്മും എല്ലാം വെച്ച് ഫോർമലായിട്ട് തന്നെ അന്നും ചെയ്യുന്നത്.
ഓക്കെ. അന്നത്തെ കാലത്ത് ഒരു അസോസിയേഷൻ തുടങ്ങി, അത് കഴിഞ്ഞ് പരിപാടികൾ നടത്തുന്നു, അത് പിന്നീട് വീണ്ടും പരിപാടി നടത്തി ആളുകൾ കൂടി വരുമ്പോൾ അതിന്റെ ചെലവുകളും കൂടുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ലഭിച്ചിരുന്നു?
ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നുമുള്ള സപ്പോർട്ട് ഇല്ലായിരുന്നു. നമ്മള് തന്നെത്താനെ എല്ലാം മാനേജ് ചെയ്തു, ഒരു സപ്പോർട്ടും എടുത്തില്ല. പിന്നെ ലേറ്റർ ഓൺ ഇൻ ദ ഇയേഴ്സ് മേ ബി 1980s ഒക്കെ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ചെറുതായിട്ടൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്തു. നമുക്ക് മലയാളം ക്ലാസ് നടത്താനായിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തു. പിന്നെ അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴ സീനിയേഴ്സിന് വേണ്ടി ഏതോ ഒരു സപ്പോർട്ട് കൊടുത്തു. അതല്ലാതെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ വഴി വലുതായിട്ട് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാവശ്യമില്ലായിരുന്നു. വി വേ സെൽഫ് സപ്പോർട്ടിങ് ആൻഡ് വി വേ സർപ്ലസ് ഉണ്ടാക്കുമായിരുന്നു അന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു.
ഓക്കെ. ഇനിയിപ്പോ ഒരു കാര്യം കൂടി അറിയാൻ താല്പര്യമുള്ളത്, ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു അസോസിയേഷൻ തുടങ്ങിയത് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ സാധിച്ചത്?
പറയാന്നുണ്ടെങ്കിൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും സംസാരിക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് മെയിൻ സോഷ്യൽ ഗെറ്റ് ടുഗെദർ, പിന്നെ ഏതെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടായാൽ എല്ലാവരും ഒത്തുകൂടും ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനെ ഉള്ള ഒരു ബെനിഫിറ്റാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. സന്തോഷമായാലും ദുഃഖമാണെന്നുണ്ടെങ്കിലും ഈ മെമ്പേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുകൂടുമായിരുന്നു, അതാണ് മെയിനായിട്ടുള്ളത്.
ഓക്കെ, എം എ വി അല്ലെങ്കിൽ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ 40-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് എങ്ങനെ രൂപീകരിച്ചു എന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇത്രയും രസകരമായ കഥകളിലൂടെ തന്നെ എസ് പി എസ് മലയാളത്തിലെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. സ്വീറ്റ് ടോം ജോർജ്.
താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്.